الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بهمان بطا ستي وشاسي കുറച്ച് ആഴ്ചകളായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം രഹസ്യജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ സംബന്ധിച്ചാണ്. ഇൻഷാഅള്ളാ ഈ വിഷയം ഇന്നത്തോടുകൂടി താൽക്കാലികമായി അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിഷയം ഒരിക്കലും പൂർണ്ണമാവുകയില്ല. കാരണം ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും രഹസ്യജീവിതം നന്നാക്കുന്ന വിഷയത്തിൽ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാ പറഞ്ഞതുപോലെ, വൽവാജിബു അലൽ ആഖിൽ, ഒരു ബുദ്ധിയുള്ള ഒരാൾക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, അലിഹ്തിമാമു ബി സുലാഹി ശരീഅത്തിഹി, അവന്റെ രഹസ്യജീവിതം നന്നാക്കുന്നതിന് അതിപ്രാധാന്യം നൽകുക എന്നുള്ളത്. ഒരു ബുദ്ധിയുള്ള ഒരാൾക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അലിഹ്തിമാമു ബി ഇസ്ലാഹി ശരീഅത്തിഹി, അവന്റെ രഹസ്യജീവിതം നന്നാക്കുന്ന വിഷയത്തിൽ അതിയായ പ്രാധാന്യം നൽകുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങേയറ്റം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട വിഷയമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും ചെറുതായി കാണേണ്ട ഒരു വിഷയമല്ല ഈ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങേയറ്റം ഈ വിഷയത്തിൽ അതീവ താൽപര്യം കാണിക്കണം. മാത്രമല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതാണല്ലോ പറഞ്ഞത്, അള്ളാഹുവിനോട് രഹസ്യജീവിതത്തിലും പരസ്യജീവിതത്തിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു എനിക്ക് തൗഫീഖ് നൽകണമേ എന്ന പ്രാർത്ഥന നമ്മൾ നടത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ദീർഘമായ പ്രാർത്ഥനയിൽ റസൂലുള്ള ഇപ്രകാരം ചോദിച്ചത് കാണാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖശ്യതക ഫിൽ ഗൈബി വശഹാദ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖശ്യതക ഫിൽ ഗൈബി വശഹാദ. അല്ലാഹുവേ, ഞാൻ എന്നോട് ചോദിക്കുന്നു രഹസ്യജീവിതത്തിലും പരസ്യജീവിതത്തിലും, അദൃശ്യജീവിതത്തിലും അഥവാ ദൃശ്യജീവിതത്തിലും എന്ന് പറഞ്ഞ് രഹസ്യജീവിതത്തിലും പരസ്യജീവിതത്തിലും, ഖശിയതക്, നിന്നെ പേടിച്ച് ജീവിക്കാൻ, ആ ഖശിയത്ത് ഭയം, അത് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു, ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മളും പ്രാർത്ഥിക്കേണ്ട ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖശിയതക ഫിൽ ഗൈബി വശഹാദ. നമ്മളും പ്രാർത്ഥിക്കണം വളരെ എളുപ്പത്തിൽ. വലിയ ദീർഘമായ പ്രാർത്ഥനയ്ക്കിടയിലുള്ള ഒരു പ്രാർത്ഥനയാണ്. എങ്കിലും ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ നടത്തണം. രഹസ്യജീവിതം നന്നാക്കുന്ന വിഷയത്തിൽ നമ്മൾ അങ്ങേയറ്റം സൂക്ഷ്മത കാണിക്കണം. അതാണ് മഹാന്മാരായ സലഫുകൾ നിരന്തരം ഓർമ്മപ്പെടുത്തിയിരുന്ന വിഷയമാണ്. അവർ പരസ്പരം വസിയത്ത് ചെയ്തിരുന്ന വിഷയമാണ്. അവരെല്ലാവരും അറിവുള്ളവരാണെങ്കിൽ കൂടി പരസ്പരം കാണുമ്പോൾ അവർ വസിയത്ത് ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, രഹസ്യജീവിതം നന്നാക്കുന്ന കാര്യത്തിൽ നീ ശ്രദ്ധിക്കണം എന്നവർ പരസ്പരം വസിയത്ത് ചെയ്തിരുന്നു എന്നുള്ളത്. അബു ഔൻ അൽ കൂഫി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞത് കാണാം, ഖാന അഹ്ലുൽ ഖൈർ, നന്മയുടെ ആളുകളായിരുന്നു, ഇദൽ തഖൗ യൂസി ബഅദുഹും ബഅദം ബിസലാസ്, അവർ പരസ്പരം കണ്ടുമുട്ടിയാൽ അവർ പരസ്പരം മൂന്ന് കാര്യം പരസ്പരം വസിയത്ത് ചെയ്യുമായിരുന്നു. മൂന്ന് കാര്യങ്ങൾ, അഹ്ലുൽ ഖൈർ, നന്മയുടെ ആളുകൾ പരസ്പരം കണ്ടുമുട്ടിയാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിരുന്ന ഒരു വസീയത്തായിരുന്നു മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, അതുപോലെ തന്നെ വൈദാ ഖാബു കതബ ബഅദുഹും ഇലാ ബഅദിൻ ബിസലാസ്, അവര് തന്റെ കൂട്ടുകാരിൽ നിന്ന് വിദൂരത്താണെങ്കിൽ അവർ പരസ്പരം കത്തിലൂടെ എഴുത്തിലൂടെ അവർ കൈമാറിയിരുന്നൊരു വസീയത്തായിരുന്നു ഇനി പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ. കണ്ടുമുട്ടുമ്പോൾ ഓർമ്മപ്പെടുത്തും, ഇനി അവിടെ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ അവർ പരസ്പരം എഴുത്തിലൂടെ കത്തിടപാടിലൂടെ അല്ലെങ്കിൽ അവർക്ക് തന്റെ സഹോദരന് എഴുതിക്കൊണ്ട് ഈ മൂന്ന് കാര്യം വസീയത്ത് ചെയ്യാറുണ്ടായിരുന്നു. ഒന്ന്, മൻ അമില ലി ആഖിറതിഹി കഫാഹുല്ലാഹു ദുനിയാഹു, ആര് ആഖിറത്തിനു വേണ്ടി പ്രവർത്തിച്ചുവോ, പരലോകം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചുവോ ജീവിച്ചുവോ, അള്ളാഹു അവന്റെ ദുനിയാവിന്റെ കാര്യം ഏറ്റെടുക്കും. അവന്റെ ദുനിയാവിന്റെ കാര്യം അള്ളാഹു ഏറ്റെടുക്കും. അവൻ പരലോകത്തിനു വേണ്ടി ജീവിച്ചാൽ, പരലോകത്തേക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ, ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, വമൻ അസ്ലഹ ഫീമ ബൈനഹു വബൈനല്ലാഹി കഫാഹുല്ലാഹുന്നാസ്, ഒരടിമ അവനും അവന്റെ റബ്ബുമായുള്ള കാര്യം നന്നാക്കിയാൽ, അവനും അവന്റെ റബ്ബുമായിട്ടുള്ള ബന്ധം അവൻ നന്നാക്കി തീർച്ചാൽ ജനങ്ങളുമായിട്ടുള്ള കാര്യം അള്ളാഹു ശരിയാക്കി കൊടുക്കും, ആ കാര്യം അള്ളാഹു ഏറ്റെടുക്കും, അള്ളാഹു ആ വിഷയത്തിൽ അവനെ സംരക്ഷിക്കും. അവനും റബ്ബുമായുള്ള ബന്ധം അത്രമേൽ നന്നായതാകണം, നന്നാക്കണം അവൻ. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, വമൻ അസ്ലഹ സരീറതഹു അസ്ലഹ അല്ലാഹു അലാനിയതഹു, ആര് തന്റെ രഹസ്യ ജീവിതം നന്നാക്കിയോ അവന്റെ പരസ്യ ജീവിതം അള്ളാഹു നന്നാക്കും, നന്നാക്കി തീർക്കും. ഈ മൂന്ന് വസീയത്തുകൾ അവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ കൈമാറാറുണ്ടായിരുന്നു. ഇനി അവർ പരസ്പരം രണ്ട് വിദൂര ദിക്കിലാണെങ്കിൽ അവർ എഴുത്തിലൂടെ ഈ വസീയത്ത് കൈമാറാറുണ്ടായിരുന്നു, ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഈ പറഞ്ഞിട്ടുള്ള കാര്യം എത്രമാത്രം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അവസാനം പറഞ്ഞ ഭാഗം, വമൻ അസ്ലഹ സരീറതഹു അസ്ലഹല്ലാഹു അലാനിയതഹു, തന്റെ രഹസ്യ ജീവിതം ഒരുത്ത് നന്നാക്കിയാൽ അവന്റെ പരസ്യം അള്ളാഹു നന്നാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കേണ്ടതും നമ്മൾ പ്രഥമ പരിഗണന കൊടുക്കേണ്ടതും നമ്മുടെ രഹസ്യ ജീവിതത്തിലെ തിന്മകളിൽ നിന്ന് മാറി നിന്ന് രഹസ്യ ജീവിതം നന്നാക്കാനാണ് നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടത്. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ 9 രക്ഷാമാർഗങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. 10-ാമത്തൊരു കാര്യം കൂടി പറഞ്ഞ് നമ്മൾ ഇൻഷാ അല്ലാ ഈയൊരു ഭാഗം ഇവിടെ അവസാനിപ്പിക്കും. 10-ാമത്തെ കാര്യം, അദമുൽ ഖൽവ വസ്സഹബത്തു സാലിഹ, ഒറ്റപ്പെടുന്ന അവസ്ഥ, ഒറ്റക്കാകുന്ന അവസ്ഥ ഇല്ലാതെയാക്കുക, അതുപോലെ തന്നെ നല്ല കൂട്ടുകെട്ട് സ്ഥാപിക്കുക. പലപ്പോഴും രഹസ്യ ജീവിതത്തിൽ ആരാരും കാണാത്ത തെറ്റുകൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടാകുമ്പോഴാണ്. ഇന്ന് നമ്മൾക്കറിയാം, മൊബൈൽ എന്ന് പറയുന്ന നന്മക്കും തിന്മക്കും ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഉപകരണം, അതിലെല്ലാ സൗകര്യങ്ങളും. ഒരു നല്ല മൊബൈൽ നമ്മുടെ കയ്യിലുണ്ട്, ആരും കാണാനില്ല, ഒരു ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവന് കണ്ണുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഹറാമുകൾ, അതിനുള്ള സാധ്യതകൾ ഏറെയാണ്. അങ്ങനെ ഒറ്റക്കാകുന്ന സന്ദർഭം ഒഴിവാക്കുക എന്നുള്ളത്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, രഹസ്യ ജീവിതത്തിലെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സഹായകമാകുന്ന, അത് ചർച്ച ചെയ്യുന്നിടത്ത് പറയപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. ഒറ്റപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കുക. ഒറ്റക്ക് നിൽക്കുന്ന സമയത്താണ് നമ്മൾക്ക് തിന്മകൾ ചെയ്യാനുള്ള, പ്രത്യേകിച്ച് നന്മകൾക്ക് വേണ്ടിയല്ല നമ്മൾ ഒറ്റക്ക് നിൽക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടാത്തപ്പോൾ ഒറ്റക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, ഇബാദത്ത് ചെയ്യാൻ, ദിക്ർ ചെയ്യാൻ, അങ്ങനെ ഒറ്റക്കാകുമ്പോൾ തിന്മകളെക്കുറിച്ച് ചിന്തിക്കൂല. എന്നാൽ പ്രത്യേകിച്ചൊരു പണിയൊന്നുമില്ലാതെ, ഒരു പ്രത്യേകിച്ച് ലക്ഷ്യമില്ലാതെ, ഒരു ഫായ്ദയില്ലാത്ത കാര്യത്തിനു വേണ്ടി, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു പണിയൊന്നുമില്ലാതെ നമ്മൾ ഒറ്റക്കായിരുന്നാൽ നമ്മളുടെ മനസ്സ് അല്ലെങ്കിൽ ഷൈത്താൻ നമ്മുടെ തിന്മയിലേക്ക് എത്തിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള തിന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ഈ മൊബൈലിലൂടെ ഉണ്ടാകുന്ന തിന്മകൾ, അത് ഇന്ന് വളരെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആധുനിക പണ്ഡിതന്മാർ പലരും പറഞ്ഞതുപോലെ വൃത്തികെട്ട കൂട്ടുകെട്ടിന് ഇന്ന് വലിയ ഒരു ഉദാഹരണമാണ് മൊബൈൽ ഫോൺ എന്നുള്ളത്. വൃത്തികെട്ട കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ, ഒരു വൃത്തികെട്ട മനുഷ്യനെ കൂട്ടുകാരനാക്കിയാൽ അവനൊരു പക്ഷേ 24 മണിക്കൂറിൽ ഏതാനും മണിക്കൂറുകൾ നമ്മുടെ അടുത്തുണ്ടാകുള്ളൂ. എന്നാൽ മൊബൈൽ എന്ന് പറയുന്ന ഈ ഉപകരണം അതിനെ ദുരുപയോഗം ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു വൃത്തികെട്ട കൂട്ടുകാരനാണ് ആ മൊബൈൽ. അത് 24 മണിക്കൂർ അവന്റെ കൂടെയുണ്ട്. അങ്ങനെ ഒരു കൂട്ടുകാരൻ ഒരു പക്ഷേ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടാകില്ല. അവൻ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അവന്റെ വീട്ടിലാകുന്ന സമയത്ത് അവന്റെ കൂട്ടുകാരൻ അവന്റെ കൂടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എന്നാൽ ഈ പറഞ്ഞ സാധനം അത് എല്ലാ സമയത്തും അവന്റെ കൂടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട, തിന്മയിലേക്ക് ചെന്ന് ചാടാൻ ഒരുപാട് സാധ്യതകളുള്ള ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ള ഫോൺ. അതിന്റെ ഉപയോഗം, അതിന്റെ ദുരുപയോഗം നമ്മൾ അങ്ങേയറ്റം പേടിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ, യുവതലമുറകൾ, അതുപോലെ തന്നെ അതിൽ ആരും വ്യത്യാസമില്ല. ഇതിലെ വൃത്തികേടുകൾ കണ്ട് ആസ്വദിച്ചു കഴിഞ്ഞാൽ, അതിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ പ്രയാസമാണ്. നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കണം. ഈ മൊബൈലുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്, ഇത് എങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾക്ക് അറിയൂ. നമ്മുടെ കയ്യിൽ ഒരു മൊബൈലുണ്ട്, നല്ല മൊബൈലുണ്ട്, അത് ഉപയോഗിക്കാനുള്ള സാഹചര്യമുണ്ട്. നമ്മൾ എന്തൊക്കെ കാണുന്നു രഹസ്യമായി, ആരും കാണാതെ പുറമേക്ക് നല്ല മനുഷ്യനായി ഈ മൊബൈലിലൂടെ എന്ത് വൃത്തികേടും ആരാരും ഇല്ലാത്ത സമയത്ത് കാണാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. നമ്മൾക്ക് നമ്മൾ കണ്ട വൃത്തികേടുകളുടെ ഹിസ്റ്ററി നമുക്ക് ഡിലീറ്റ് ചെയ്യാം, ക്ലിയർ ചെയ്യാം. പക്ഷേ അള്ളാഹുവിന്റെ രേഖയിൽ ഒരിക്കലും അതെന്ത് ചെയ്യൂല. യൗമ തുബ്ല സറായിർ, രഹസ്യങ്ങൾ വെളിവാക്കപ്പെടുന്ന ദിവസത്തിൽ കൃത്യമായി അള്ളാഹുവിന്റെ കിതാബിൽ അതുണ്ടാകും. അള്ളാഹുവിന്റെ കിതാബിൽ അതുണ്ടാകും. ആ ബോധത്തിലേക്ക് പഠിക്കുന്ന നമ്മൾക്ക്, ക്ലാസുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക്, ക്ലാസ് എടുക്കുന്ന നമ്മൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ആർക്കാണത് സാധിക്കുക? വവുദ് അൽ കിതാബു ഫതറൽ മുജിരിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി, സൂറത്തുൽ കഹ്ഫിലെ വാചകം നമ്മൾക്കറിയാം. നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അവൻ പ്രവർത്തിച്ച കർമ്മരേഖ അവന്റെ മുമ്പിൽ വെക്കപ്പെടുമ്പോൾ ഫതറൽ മുജിരിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി, തിന്മകൾ ചെയ്ത മുജിരിമുകൾ ഭയപ്പാടോടുകൂടി അവർ ചെയ്ത പ്രവർത്തനങ്ങൾ അവരുടെ കർമ്മരേഖയിൽ കാണുമ്പോൾ അവർ ഭയപ്പാടോടുകൂടി പേടിച്ചു നിൽക്കുന്നതിനു കാണാൻ സാധിക്കും. വയഖൂലൂന യാ വൈലതന മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദു മാ അമിലു ഹാദിറ വലാ യളിമു റബ്ബുക അഹദ. അവർ പറയും, എന്തൊരു കിതാബാണിത്, ഞങ്ങളുടെ നാശം. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, അവർ ചെയ്ത ഏത് ചെറിയ തിന്മകളാകട്ടെ വലിയ തിന്മകളാകട്ടെ അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ചെയ്ത കർമ്മങ്ങൾ അവരുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന അവസ്ഥയിൽ അവർ അതിനെ കാണും. അള്ളാഹു ഒരിക്കലും, നിന്റെ റബ്ബൊരിക്കലും ഒരാളോടും ളുൽമ് ചെയ്യുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ബോധം നമ്മൾക്കുണ്ടാകണം. ആരുടെ മുമ്പിൽ നമ്മൾ നല്ല പിള്ള ചമയാൻ ശ്രമിച്ചാലും അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹു രേഖപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ കർമ്മരേഖയിൽ, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള മലക്കുകളുടെ കർമ്മരേഖയിൽ ഒരിക്കലും നമ്മൾ ചെയ്ത തിന്മകൾ അതിൽ നിന്നൊരിക്കലും മാഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകില്ല. ഈ ഒരു ബോധത്തിലേക്ക് നമ്മൾക്ക് വരാൻ സാധിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ചെയ്ത തെറ്റുകൾ നമ്മൾ ഇത്രയും കാലം അതിന്റെ ഭവിഷ്യത്തുകൾ മനസ്സിലാക്കാതെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആലയോട് ആത്മാർത്ഥമായി തൗബ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു തആല അത് പുറത്തു തരാൻ തയ്യാറാണ്. പുറത്തു തരുമെന്ന് മാത്രമല്ല, നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട്, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരാകും. അല്ലാഹു അഷദ്ദു ഫറഹതൻ ബിതൗബതി അബ്ദിഹി ഹീന യതുബു ഇലൈ, ഒരടിമ തന്റെ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുമ്പോഴാണ് അള്ളാഹു അതിയായ സന്തോഷവാനാകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിമ തിന്മ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ വെറുപ്പാണ് അവൻ ഉണ്ടാകുന്നതെങ്കിൽ അള്ളാഹുവിലേക്ക് അവൻ ഖേദിച്ചു മടങ്ങുമ്പോൾ അള്ളാഹുവിന് അതിയായ സന്തോഷമാണ്. മാത്രമല്ല ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ, തൗബ ചെയ്യുന്നയാളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളൊക്കെ ചെയ്തിട്ടുള്ള തിന്മകൾക്ക് അള്ളാഹുവിനോട് നമ്മൾ മഗ്ഫിറത്തിനെ ചോദിക്കണം, ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങണം. അപ്പോൾ ഒറ്റപ്പെടുന്ന അവസ്ഥ അത് നമ്മൾ ഇല്ലാതെയാക്കണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനമുണ്ടാക്കുന്ന ഒന്നാണ് നമ്മുടെ കൂട്ടുകെട്ട്. നമ്മുടെ കൂട്ടുകെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, മഹാന്മാരായ സലഫുകൾ ആ വിഷയത്തിൽ എത്രത്തോളം സംസാരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് അർറജുലു അലാ ദീനി ഖലീലി, നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന ഹദീസാണ്. ഒരു മനുഷ്യൻ തന്റെ സഹോദരന്റെ തന്റെ കൂട്ടുകാരന്റെ ദീനിലാണ്. ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കട്ടെ ആരെയാണ് അവൻ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടുള്ളത്, ആരെയാണ് അവൻ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അവൻ ചിന്തിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ദീൻ എന്താണ് എന്ന് പരിശോധിക്കാൻ നമ്മുടെ കൂട്ടുകാരൻ ആരാണ് എന്ന് നോക്കിയാൽ മതി. നമ്മുടെ കൂട്ടുകാരൻ ആരാണ് എന്ന് നോക്കിയാൽ മതി. ഇനി നമ്മളെക്കുറിച്ച് ചിന്തിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇപ്പോ നമ്മൾ ആരെയാണ് കൂട്ടുകാരായി സ്വീകരിച്ചിട്ടുള്ളത്, നമ്മുടെ കൂട്ടുകാർ ആരൊക്കെയാണ് നമ്മൾ പരിശോധിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ കൂട്ടുകൂടുന്ന നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ എങ്ങനെയുള്ളവനാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. അതാണ് ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, ആരോടാണ് കൂട്ടുകെട്ട് സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് അവൻ ആലോചിക്കട്ടെ, ചിന്തിക്കട്ടെ, അവൻ നോക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ അൽ മുബാറക് ഫൂരി റഹിമഹുള്ള പറഞ്ഞത് കാണാം, ഒരുത്തൻ ആരെയാണ് കൂട്ടുകാരനായി സ്വീകരിച്ചത് എന്നുള്ളത് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പരിശോധിച്ചിട്ട് ഫമൻ റളിയ ദീനഹു വഖുലുഖഹു, അവന്റെ ദീനും അവന്റെ സ്വഭാവവും അവൻ ഇഷ്ടപ്പെട്ടാൽ, ഖാലലഹു, അവനെ കൂട്ടുകാരനായി അവൻ സ്വീകരിക്കണം. തന്റെ കൂട്ടുകാരന്റെ ദീനും ഖുലുഖും പരിശോധിക്കുക, എന്നിട്ടത് തൃപ്തിപ്പെട്ടാൽ അവനെ കൂട്ടുകാരനായി സ്വീകരിക്കണം. വമല്ല തജന്നബഹു, എന്നാൽ അവന്റെ ദീനും അവന്റെ ഖുലുഖും ഇഷ്ടപ്പെടാത്ത ഒരവസ്ഥയിലാണ്, നല്ല ദീന് കുറവാണ് അല്ലെങ്കിൽ ദീനില്ല, അവന്റെ സ്വഭാവം മോശമാണ് എങ്കിൽ അത് അവൻ ഒഴിവാക്കണം, ആ കൂട്ടുകെട്ടവൻ ഒഴിവാക്കണം. കാരണം ഫഇന്ന തിബഅ സറാഖ, പ്രകൃതി എന്നുള്ളത് സ്വഭാവം എന്നുള്ളത് മോഷ്ടിക്കുന്ന ഒന്നാണ്, മോഷണം നടത്തുന്ന ഒന്നാണ്. കാരണം വസ്സുഹബത്തു എന്നിട്ട് അദ്ദേഹം പറയും, വസ്സുഹബത്തു മുഅസ്സിറത്തും ഫി ഇസ്ലാഹിൽ ഹാലി വ ഇഫ്സാദിഹി, ഒരാളുടെ സാഹചര്യം അവസ്ഥ മോശമാക്കാനും അതിനെ നന്നാക്കാനും കൂട്ടുകെട്ട് എന്നുള്ള കാര്യം, അത് ആ വിഷയത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കും. ഒരുത്തനെ നന്നാക്കാനും ഒരുത്തനെ കേടാക്കാനും ആർക്ക് സാധിക്കും? കൂട്ടുകെട്ടിന് സാധിക്കും. അതുകൊണ്ട് ഒരു വൃത്തികെട്ട സ്വഭാവം, നല്ല സ്വഭാവം ഏതാണെങ്കിലും അത് മറ്റുള്ളവരിലേക്ക് പകരാൻ സാധ്യതയുള്ള ഒന്നാണ്. പ്രത്യേകിച്ചും തിന്മകളായിരിക്കും കൂടുതൽ പെട്ടെന്ന് എന്ത് ചെയ്യുക, ശൈത്താന്റെ സഹായത്തോടുകൂടി പകരുക. ഒരു വൃത്തികെട്ട വൃത്തികേട് ചെയ്യുന്ന ഒരു തന്നെ കൂട്ടുകാരനാക്കിയാൽ അവന്റെ വൃത്തികേട് പകരാനാണ് കൂടുതൽ സാധ്യത. നന്മ ചെയ്യുന്നവന്റെ കൂടെ കൂടിയാൽ അവന്റെ നന്മയും നമ്മളിലേക്കെത്തും. അതുകൊണ്ട് അത് പരിശോധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. ഇനി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മൾ കൂട്ടുകാരായി സ്വീകരിച്ചിട്ടുള്ളത്, ഇനി നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള ആളുകൾ അവരുടെ ദീൻ എന്താണ്, അവരുടെ സ്വഭാവം എന്താണ്, നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. അത് നമ്മുടെ ദീനിയായ ജീവിതത്തെ ബാധിക്കും എന്നതിൽ സംശയമില്ല. നമ്മളുടെ സ്വഭാവത്തിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അത് ബാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, നീ മുഅ്മിനനെ വിശ്വാസിയെ അല്ലാതെ കൂട്ടുകാരനായി സ്വീകരിക്കരുത്. നീ ആരെയാണ് കൂട്ടുകാരനായി സ്വീകരിക്കേണ്ടത്? വിശ്വാസിയെ മാത്രം. വലാ യഅകുൽ തുആമക ഇല്ലാ തഖിയുൻ, നിന്റെ ഭക്ഷണം ചക്കുവയുള്ളയാളല്ലാതെ കഴിക്കാൻ പാടില്ല, തിന്നാൻ പാടില്ല. ആദ്യം പറഞ്ഞതെന്താ, നീ കൂട്ടുകാരനായി സ്വീകരിക്കേണ്ടത് ആരെയാണ്? വിശ്വാസമുള്ള ഈമാനുള്ള മനുഷ്യനെയാണ്. നിന്റെ ഭക്ഷണം ഒരു മുത്തഖിയല്ലാതെ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നീ ക്ഷണിച്ചു വരുത്തി, നിന്റെ അതിഥിയായി നിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് സൽക്കരിക്കുന്നവൻ നല്ല മനുഷ്യനാകണം എന്നാണ് ഹദീസിന്റെ താല്പര്യം. എന്നാൽ ആവശ്യക്കാരായിട്ടുള്ള വിശക്കുന്ന ആളുകൾ അവരാരാണെങ്കിലും, ആവശ്യക്കാരായിട്ടുള്ള ആളുകൾ ഇനി മുസ്ലിം ആകണം എന്നില്ല, കാഫിറാണെങ്കിൽ വരെ. പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അവർ മുത്തഖിയല്ലെങ്കിലും, ഇനി അവർ മുഅ്മിൻ അല്ലെങ്കിൽ കൂടി അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ്, അത് സംശയമല്ല. പക്ഷെ നമ്മൾ ക്ഷണിച്ചു വരുത്തി, സ്നേഹം പ്രകടിപ്പിച്ച്, സ്നേഹത്തോടുകൂടി പരസ്പരം ഉൽഫത്തുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ക്ഷണിക്കുന്ന തആമുദ്ദഅവ, അതില് ആരെയാണ് നമ്മൾ ക്ഷണിക്കേണ്ടത്? നല്ല മനുഷ്യരെയാണ്. എന്താണ് ഈ ഹദീസിന്റെ താല്പര്യം? പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, നമ്മളൊരാളെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി സൽക്കരിക്കുമ്പോൾ അതിന് നല്ല ആളുകളെ തെരഞ്ഞെടുത്തിട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കുക? തീർച്ചയായും നമ്മളൊരാളെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ അവനോടുള്ള ബന്ധം വർദ്ധിക്കും, അവനുമായുള്ള കൂട്ട് വർദ്ധിക്കും, അവനോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ അവനുമായുള്ള ബന്ധം വർദ്ധിക്കും. അപ്പോൾ ആ ബന്ധം ശക്തിപ്പെടുകയാണ്. ആ സമയത്ത് ദീനില്ലാത്ത ഒരാളുമായിട്ടാണ് നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നതെങ്കിൽ നമ്മുടെ ദീനിനത് ബാധിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒരു കാഫിറിന്, ഒരു മുശ്രിക്കിന് ഭക്ഷണം കൊടുക്കാൻ പാടില്ല, ഒരു വിശ്വാസിയല്ലാത്ത അല്ലെങ്കിൽ ദീനില്ലാത്ത ഒരു സാധുവിന് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നൊന്നുമല്ല അതിന്റെ താല്പര്യം എന്ന് പണ്ഡിതന്മാർ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഹദീസിന്റെ താല്പര്യം നമ്മൾ കൂട്ടുകൂടേണ്ടത്, നമ്മൾ ബന്ധം സ്ഥാപിക്കേണ്ടത് നല്ല മനുഷ്യന്മാരെയാകണം എന്നാണ് ഈ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വളരെ സുപരിചിതമായ ഹദീസ്, മസലുൽ ജലീസി സാലിഹ് വൽ ജലീസി സൗ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ. നമുക്കറിയാവുന്ന ഹദീസാണ്. ഒരു നല്ല കൂട്ടുകാരന്റെയും ഒരു മോശപ്പെട്ട കൂട്ടുകാരന്റെയും ഉദാഹരണം ഏതുപോലെയാണ്? നല്ല കൂട്ടുകാരൻ കസ്തൂരി വാഹകനെ പോലെ, ചീത്ത കൂട്ടുകാരൻ ഉലയിലൂതുന്ന ഒരു പെരുങ്കൊല്ലനെ പോലെ, കൊല്ലപ്പണിക്കാരനെ പോലെ. ഫഹാമിലുൽ മിസ്കി ഇമ്മ അൻ യുഹദിയക വ ഇമ്മ അൻ തബ്തഅ മിൻഹു. കസ്തൂരി വാഹകൻ നിനക്കത് തന്നേക്കാം, അല്ലെങ്കിൽ നിനക്ക് കച്ചവടം ചെയ്തേക്കാം. വ ഇമ്മ അൻ തജിദ മിൻഹു റീഹൻ തയ്യിബ. ഇനി ഒന്നുമില്ലെങ്കിൽ ആ കസ്തൂരിയുടെ വാസന നിനക്ക് അവന്റെ അടുത്ത് നിന്ന് അനുഭവിക്കാൻ സാധിക്കും. വനാഫിഖുൽ കീർ, എന്നാൽ ഉലയിലൂതുന്നവൻ. ഇമ്മാൻ യുഹരിക സിയാബക്, ഒന്നുകിൽ അവന്റെ അടുത്ത് പോയിരുന്നതിന്റെ വസ്ത്രം അവൻ കത്തിക്കും. വ ഇമ്മാൻ തജിദ റീഹൻ ഖബീസ, അല്ലെങ്കിൽ അവന്റെ അടുത്ത് നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന വൃത്തികെട്ട നാറ്റം നിനക്ക് അനുഭവിക്കേണ്ടി വരും. ഇതാണ് നല്ല കൂട്ടുകാരന്റെയും ചീത്ത കൂട്ടുകാരന്റെയും ഉപമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കേട്ട ഹദീസാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞത് കാണാം. സഹിൽ ബുഖാരി സഹിൽ മുസ്ലിമുള്ള ഹദീസാണല്ലോ. ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞു, ഫീഹി ഫളീലതു മുജാലസതി സാലിഹീൻ വ അഹ്ലിൽ ഖൈരി വൽ മുറുഅ വ മകാരിമിൽ അഖ്ലാഖി വൽ വറഇ വൽ ഇൽമി വൽ അദബ്. ഈ ഹദീസിൽ നല്ല മനുഷ്യന്മാരുമായി കൂടെ ഇരിക്കുന്നതിന്റെ ഫളുണ്ട്, മഹത്വമുണ്ട്. വ്യക്തിത്വമുള്ള, അറിവുള്ള, നല്ല സ്വഭാവമുള്ള, നല്ല അദബുള്ള, മര്യാദയുള്ള ആളുകളുടെ കൂടെ ഇരിക്കുക എന്നതിന് ശ്രേഷ്ഠതയുണ്ട് എന്ന് ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വന്നഹിയു അൻ മുജാലസതി അഹ്ലി ശർ, വൃത്തികെട്ട ആളുകളുമായി കൂട്ടുകൂടാൻ പാടില്ല, അതിനെ വിരോധിക്കുക എന്നുള്ളതും ഈ ഹദീസിലുണ്ട്. വ അഹ്ലിൽ ബിദഅി, ബിദഅത്തിന്റെ അഹ്ലുകാർ, അവരുടെ കൂടെ ഇരിക്കുക. വമൻ യഖ്താബു നാസ്, ജനങ്ങളെ സംബന്ധിച്ച് ഗീബത്ത് പറയുന്ന, വൻഭാവമായ ഗീബത്ത് പറയുന്ന ആളുകളുടെ കൂടെ ഇരിക്കാൻ പാടില്ല എന്ന് ഈ ഹദീസിലുണ്ട്. ഔ യക്തുറു ഫുജ്റുഹു വബിതാലതുഹു, അല്ലെങ്കിൽ വൃത്തികേടുകൾ അധികരിച്ച, അല്ലെങ്കിൽ ഒരു പണിയില്ലാതെ ഇരിക്കുന്ന ആളുകളുണ്ട്. ബിതാലത്ത് എന്ന് പറഞ്ഞാൽ അതാ, നമ്മൾ ശ്രദ്ധിക്കണം, ഒരു പണിയില്ല, അയാൾക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ഏർപ്പാടുമില്ല, അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഇരിക്കുന്നത്. വനഹ്വു ദാലിക മിനൽ അൻവാഇൽ മദ്മൂമ, മറ്റു ആക്ഷേപിക്കപ്പെട്ട പല കാര്യങ്ങളും കൂടുതലായി ഉള്ള ആളുകളുടെ അടുത്ത് ഇരിക്കാൻ പാടില്ല എന്നും ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് ഇമാം നവവി റഹിമഹുള്ള ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഒരു നല്ല കൂട്ടുകാരന് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. നല്ല കൂട്ടുകെട്ടിന്റെ ഒരു നല്ല സുഹൃത്തിനെ ദീനിയായി ജീവിക്കുന്ന മര്യാദയുള്ള നല്ല സ്വഭാവമുള്ള ഒരു കൂട്ടുകാരനെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ, അതിന്റെ അത്തരം ആളുകളുമായി ബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണം കണക്കില്ലാത്തതാണ്. അബ്ദുറഹ്മാൻ അസ്സഅദി റഹിമഹുള്ള പറഞ്ഞത് കാണാം, വഫവായിദുൽ അസ്ഹാബിസ് സാലിഹീൻ ലാ തുഅദ്ദു വലാ തുഹ്സ. നല്ല മനുഷ്യന്മാരുമായുള്ള കൂട്ടുകെട്ട് അല്ലെങ്കിൽ അവരെ കൊണ്ടുള്ള ഗുണങ്ങൾ അത് കണക്കില്ലാത്തതാണ്. കണക്കില്ലാത്ത ഗുണങ്ങൾ കിട്ടും, ഗുണങ്ങളുണ്ട് അവരുമായി കൂട്ടുകെട്ട് സ്ഥാപിക്കുന്നതിലൂടെ. നമ്മുടെ ദീനിയായ ജീവിതത്തിൽ വിശിച്ച നമ്മുടെ പരലോക വിജയത്തിന് സഹായകമാകുന്ന ഒരുപാട് കണക്കില്ലാത്ത നേട്ടങ്ങൾ അതുകൊണ്ടുണ്ടാകുമെന്നാണ് അബ്ദുറഹ്മാൻ അസ്സഅദി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നേരെ തിരിച്ചോ, ഒരു വൃത്തികെട്ട കൂട്ടുകാരനെ കൊണ്ട് ഉണ്ടാകുന്ന അപകടകമോ അതും ഇതുപോലെ തന്നെ വളരെ ഉപകാരം ഒരുപാടുണ്ടെങ്കിൽ അതുപോലെ ഉപദ്രവമുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള വൃത്തികെട്ട കൂട്ടുകെട്ടിലൂടെ ഉണ്ടാകുന്ന കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അബ്ദുറഹ്മാൻ സഅദ് റഹിമഹുള്ള തന്നെ പറഞ്ഞത് കാണാം, ഒരു നല്ല കൂട്ടുകാരനെ ലഭിക്കുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. എല്ലാവർക്കും അത് കിട്ടൂല, എല്ലാവർക്കും അത് കിട്ടണം എന്നില്ല. അദ്ദേഹം പറയുന്നു, മിൻ അഅളമി നിഅമില്ലാഹി അലൽ അബ്ദിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയായ അടിമക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും മഹത്തരമായ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്, അൻ യുവഫിഖഹു ലിസുഹ്ബത്തിൽ അഖിയാർ, നല്ല മനുഷ്യരുമായി കൂട്ടുകെട്ട് സ്ഥാപിക്കാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കുക എന്നുള്ളത്. നല്ല കൂട്ടുകാരുമായി കൂട്ടുകെട്ട് സ്ഥാപിക്കാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കുക എന്നുള്ളത് അള്ളാഹു ഒരു മുഅ്മിനായ അടിമക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം തന്നെ അബ്ദുറഹ്മാൻ സഅദി റഹിമഹുള്ള തന്നെ പറഞ്ഞു, വമിൻ ഉഖൂബതിഹി ഐ സുബ്ഹാനഹു ലിഅബ്ദിഹി, അഥവാ അള്ളാഹു തന്റെ അടിമയെ ശിക്ഷിക്കുന്നതിന്റെ ഭാഗമാണ്, ദുനിയാവിൽ തന്നെ അവന് കൊടുക്കുന്ന ശിക്ഷയുടെ ഭാഗമാണ്, അൻ യബ്തലിയഹു ബിസുഹ്ബത്തിൽ അശ്റാർ, വൃത്തികെട്ട കൂട്ടുകാരെ കൊണ്ട് അവനെ പരീക്ഷിക്കുക. അപ്പൊ അള്ളാഹു കൊടുക്കുന്ന അദാബാണ്, ശിക്ഷയാണത് വൃത്തികെട്ട കൂട്ടുകെട്ടിൽ എത്തിച്ചേരുക എന്നുള്ളത്. അപ്പൊ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ ഈ ദുനിയാവിൽ വേദനിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, പല ഖൈറാത്തുകളിലും നമുക്ക് തൗഫീഖ് ഇല്ലാതെ ആയിത്തീരുക എന്നുള്ളത് ഏറ്റവും വലിയ ശിക്ഷയാണ്. ആ ശിക്ഷ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകൂല. അള്ളാഹു നമ്മളെ തിന്മകൾ ചെയ്ത ആളുകളെ അള്ളാഹു ശിക്ഷിക്കുന്നത് നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ ശിക്ഷ നമ്മളെ വേദനിപ്പിക്കുന്ന, പേടിപ്പെടുത്തുന്ന, ദുനിയാവിൽ നമ്മളെ ബേജാറാക്കുന്ന ശിക്ഷകൾ ഉള്ളതോടൊപ്പം തന്നെ ഈ രൂപത്തിലും അള്ളാഹു ശിക്ഷിക്കും. നന്മകളുടെ വാതിലുകൾ അവന്റെ മുമ്പിൽ അടക്കും, അവന്റെ മുമ്പിൽ വലിയ വലിയ നന്മകളുടെ വാതിലുകൾ അവന്റെ മുമ്പിൽ അടക്കപ്പെടും. വലിയ നന്മകൾ അവന് ചെയ്യാൻ സാധിക്കുകയില്ല, അതിനൊന്നും അള്ളാഹു തൗഫീഖ് കൊടുക്കാതിരിക്കുക എന്നുള്ളത് അള്ളാഹു അവന് നൽകുന്ന ശിക്ഷയുടെ ഭാഗമായും അതുണ്ടാകാം. അപ്പോൾ ഒരു വൃത്തികെട്ട കൂട്ടുകെട്ട് കൊണ്ടൊരുത്തൻ പരീക്ഷിക്കപ്പെട്ടല്ല, അത് അള്ളാഹു അവന് കൊടുക്കുന്ന ശിക്ഷയാണ് എന്നാണ് അബ്ദുറഹ്മാൻ സഅദി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത് കൂട്ടുകെട്ടിനെ കുറിച്ച്. നമ്മളെല്ലാവരും ഇതിൽ പ്രായവ്യത്യാസമില്ലാതെ, നമ്മൾക്കൊക്കെ ബന്ധങ്ങളുണ്ടാകും, കൂട്ടുകാരുണ്ടാകും, നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന കൂട്ടുകാരുണ്ടാകും. അവരുടെ അവസ്ഥ നമ്മൾ പരിശോധിക്കണം. നമ്മൾ ബന്ധപ്പെടുന്ന, നിരന്തരം ബന്ധപ്പെടുന്ന നമ്മുടെ അടുത്ത ബന്ധങ്ങൾ, കൂട്ടുകെട്ട് ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ അത് നമ്മൾക്ക് നിലനിർത്താൻ പറ്റുന്ന, തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കൂട്ടുകെട്ടാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിക്കണം എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ കൂട്ടുകെട്ട് ഇസ്ലാമികമായാലാണ് നമ്മൾക്ക് നമ്മുടെ ദീനിയായ ജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മഹാന്മാരായ സലഫുകൾ ഈ വിഷയത്തിൽ സംസാരിച്ച് ചില കാര്യങ്ങൾ പറയാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, അലൈക ബി ഇഖ്വാനിസ് സിദ്ഖ്, സത്യസന്ധന്മാരായ കൂട്ടുകാരനെ കൂടെ കൂട്ടണം. സത്യം പറയുന്ന, കള്ളവ് പറയാത്ത നല്ല സഹോദരങ്ങളുടെ കൂടെ നീ നിലകൊള്ളണം. ഫഇഷ് ഫി അഖ്നാഫിഹിം, അവരുടെ തണലിൽ അവരുടെ കൂടെ നീ ജീവിക്കണം. നല്ല സത്യം പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ കൂടണം, അവരുടെ കൂടെ നീ ജീവിക്കണം. അവരുടെ തണലിൽ നീ ജീവിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ നീ ജീവിക്കണം. ഫഇന്നഹു സൈനു ഫിർറഖ, സമൃദ്ധിയും സന്തോഷമുള്ള സമയത്ത് അവർ നമ്മൾക്കൊരു ഭംഗിയാണ്. വഉദ്ദത്തും ഫിൽ ബല, പരീക്ഷണ ഘട്ടത്തിൽ അവർ നമ്മൾക്കുള്ള ഒരു സന്നാഹമാണ്, ഒരുക്കമാണ്. അവർ നമ്മുടെ കൂടെ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമില്ലാത്ത സമയത്ത് അവർ നമ്മൾക്കൊരു ഭംഗിയായിട്ടും ഉണ്ടാകും എന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞ വളരെ സുപരിചിതമായ വാചകം, ലാ തുജാലിസ് അഹ്ലൽ അഹ്വ, ഹവയുടെ, ഹവയെ പിന്തുടരുന്ന ആളുകളുടെ കൂടെ നീ ഇരിക്കരുത്. ഫഇന്ന മുജാലസതഹും മുംരിദതുൻ ലിൽ ഖുലൂബ്, അവരുടെ കൂടെ ഇരിക്കുക എന്നുള്ളത് നിന്റെ ഹൃദയത്തിന് രോഗമുണ്ടാക്കുന്ന കാര്യമായിരിക്കും. നിന്റെ ഹൃദയത്തിന് അവരുടെ കൂടെ ഇരുന്നാൽ നിന്റെ ഹൃദയത്തിന് രോഗം ബാധിക്കാൻ അത് കാരണമാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം മാലിക് ബിനു ദീനാർ റഹിമഹുള്ള പറഞ്ഞു, ഇന്നക ഇൻ തൻഖുലിൽ ഹിജാറത മഅൽ അബ്റാർ, നല്ല മനുഷ്യന്മാരുടെ കൂടെ വലിയ ഭാരമുള്ള കല്ലുകൾ ചുമന്നുകൊണ്ട് നടക്കുക എന്നുള്ളതാണ്. കല്ലിങ്ങനെ ഏറ്റി നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണല്ലോ. അതാണ് ഖൈറും മിൻ അൻ തഅ്കുൽ അൽ ഖബീസ മഅൽ ഫുജ്ജാർ, തമ്മാടികളുടെ കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് മധുരം കഴിക്കുന്നതിനേക്കാൾ നല്ലതെന്താണ്? നല്ല മനുഷ്യന്മാരുടെ കൂടെ ഒന്ന് കല്ലേറ്റിയിട്ട് നടക്കണമായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. കല്ലേറ്റുമ്പോൾ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല, കുറച്ച് ശരീരത്തിന് അധ്വാനമുള്ള കാര്യമാണ്. അങ്ങനെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും നല്ലവരുടെ കൂടെ നടക്കുക എന്നുള്ളതാണ് വൃത്തികെട്ട ആളുകളുടെ കൂടെ നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നതിനേക്കാൾ ഖൈർ എന്ന് മാലിക് ബിനു ദീനാർ റഹിമഹുള്ള പറഞ്ഞത് കാണാം. കാരണം നല്ല മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ, നല്ല സ്വഭാവമുള്ള നല്ല ദീനുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ, അവരുമായി കൂട്ടുകെട്ട് സ്ഥാപിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ ദീനായിരിക്കും നമ്മുടെ ദീൻ. എന്റെ ദീൻ എന്താണ് എന്ന് പരിശോധിക്കാൻ ദുനിയാവിലുള്ള ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമാണ് എന്റെ കൂട്ടുകാരനാരാണെന്ന് പരിശോധിക്കുക. എന്റെ കൂട്ടുകാരൻ കള്ളുകുടിയനും അതുപോലെ തന്നെ വൃത്തികെട്ടവനാണെങ്കിൽ എന്നെക്കുറിച്ചുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അറബികൾ പറയാറുള്ളൊരു മഥലുണ്ട്, പഴഞ്ചൊല്ല്. അവർ പറയും, കുല്ലിമൻ തുആശിർ, നീ ആരോടാണ് ബന്ധം സ്ഥാപിക്കുന്നത്, കൂട്ടുകൂടുന്നത് എന്ന് നീ എന്നോട് പറയുക. ആരാണ് നിന്റെ കൂട്ടുകാരൻ, നീ ഇടപെടുന്നയാൾ ആരാണ് എന്ന് നീ പറഞ്ഞാൽ, അഖൂലു ലഖമൻ അൻത, നീ ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താ പറഞ്ഞത്? നീ ആരുമായിട്ടാണ് കൂട്ടുകെട്ട് സഹവസിക്കുന്നത് എന്ന് നീ പറയ്. അഖൂലു ലഖമൻ അൻത, നീ ആരാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം, അത്രേ ഉള്ളൂ. നീ ആരാണെന്ന് അറിയണമെങ്കിൽ നിന്റെ കൂട്ടുകാരൻ ആരാണ് എന്ന് എന്നോട് പറഞ്ഞാൽ മതി. എങ്കിൽ നിന്റെ സ്വഭാവം എന്താണ്, നിന്റെ ദീനിയായ നിലവാരം എന്താണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ്? അത് അള്ളാഹുവിൽ നിന്ന് വന്ന വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകമാണത്. അൽ മർഉ ഫീ ദീനി ഖലീലി, ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ ദീനിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വാചകമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദീൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ കൂട്ടുകാരന്റെ ദീൻ എന്താണ് എന്നറിഞ്ഞാൽ മതി. അതാണൊരു കവി പറഞ്ഞിട്ടുള്ളത്, യുഖാസുൽ മർഉ ബിൽ മർഇ ഇദാ മാ ഹുവ മാ ശാഹു. ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരനെ കൊണ്ടാണ്, ആ കൂട്ടുകാരന്റെ കൂടെ അവൻ നടന്ന് സഞ്ചരിച്ചാൽ, അവന്റെ കൂടെ അവൻ നടക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടുകാരനായിട്ടാണ് അവൻ തുലനം ചെയ്യപ്പെടുക. ഒരു മനുഷ്യൻ ആരുമായിട്ടാണ് തുലനം ചെയ്യപ്പെടുക, അവൻ ആരുടെ കൂടെയാണ് നടക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് അവനെ വിലയിരുത്തപ്പെടുക എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമ്മൾ ആരുടെ കൂടെ നടക്കുന്നു, നമ്മൾ ആരുമായി സഹവസിക്കുന്നു, അതാണ് നമ്മുടെ ദീനിയായ നിലവാരം മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അങ്ങേയറ്റം ഈ വിഷയം പ്രാധാന്യത്തോടുകൂടി നമ്മളിത് ശ്രദ്ധിക്കണം. മാത്രമല്ല, ഇങ്ങനെ ഇസ്ലാമികമായി കൂട്ടുകൂടുന്ന ആളുകൾ പരസ്പരം വിട്ടുവീഴ്ചയും പരസ്പരം സഹകരണവും പരസ്പരം എളുപ്പം കൊടുക്കുന്ന ആളുകളായിരിക്കും. ഒരു കൂട്ടുകാരൻ ഒരു ഭാരമാകൂല. കൂട്ടുകാരൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, എളുപ്പത്തിൽ ഇടപെടാൻ പറ്റുന്ന വിഭാഗമായിരിക്കും. ഒരാളെ കൂട്ടുകാരനായി സ്വീകരിച്ച് ഒരു ഭാരം പേറുന്നത് പോലെ അല്ല അവൻ മുന്നോട്ട് പോവുക. അവരെല്ലാം കൊണ്ടും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എളുപ്പം ആഗ്രഹിക്കുന്നവരായിരിക്കും. എന്റെ സഹോദരൻ ഞാൻ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അവൻ തിരിച്ചിങ്ങോട്ടും എന്ത് ചെയ്യും, ആ നിലക്ക് ചിന്തിക്കും. തന്റെ സഹോദരനെ സാമ്പത്തികമായോ ഇനി ശാരീരികമായോ ഒന്നും പ്രയാസപ്പെടുത്തുകയില്ല എന്നുള്ളതായിരിക്കും അവന്റെ വിചാരം. തിരിച്ചങ്ങോട്ടും അങ്ങനെയായിരിക്കും. ഒരു കൂട്ടുകാരനെ നമ്മൾ അതിയായി സ്നേഹിച്ച് അവനെ കൂട്ടുകാരനായി സ്വീകരിച്ച് പിന്നെ അവനെ കൊണ്ടു നടക്കുന്നത് വലിയൊരു പ്രയാസമായി, ഭാരമായി, അവനെ കൊണ്ടു നടക്കുന്നത് വലിയൊരു ബാധ്യതയായി വരുന്ന അവസ്ഥ, യഥാർത്ഥത്തിൽ സുഹബത്തുൻ സാലിഹ, നല്ല കൂട്ടുകെട്ടിനത് ഉണ്ടാവുകയില്ല എന്നാണ് സലഫുകൾ പറഞ്ഞിട്ടുള്ളത്. ദാവൂദ് ഈ റഹിമഹുള്ള അദ്ദേഹത്തോട് ഒരാൾ വന്ന് പറഞ്ഞു, ഔസിനി, എനിക്ക് വസീയത്ത് കൊണ്ട, എനിക്കൊരു വസീയത്ത് തരണം. അദ്ദേഹം പറഞ്ഞത്, ഇസ്ഹബ് അഹ്ല തഖ്വ, നീ മുത്തഖികളുമായി കൂട്ടുകെട്ട് സ്ഥാപിക്കുക, മുത്തഖികളുമായി കൂട്ടുകെട്ട് സ്ഥാപിക്കുക. ഫഇന്നഹും ഐസറു അഹ്ലി ദുനിയ അലൈക മുഊനതൻ വ അക്സറുഹും ലക മുഊനതൻ, അവരായിരിക്കും ദുനിയാവിൽ നിനക്ക് ഏറ്റവും ചെലവ് കുറക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ അവരായിരിക്കും നിനക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്നവരും. എന്നാൽ അവരെ കൊണ്ട് നിനക്ക് ഒരു ബാധ്യതയുണ്ടാകൂല, എന്നാൽ നിന്നെ അവർ അങ്ങേയറ്റം സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് നീ ആരുമായി കൂട്ടുകെട്ട് സ്ഥാപിക്കണം, മുത്തഖികളുമായി കൂട്ടുകെട്ട് സ്ഥാപിക്കണം. അത് നിനക്ക് അവരാണ് ദുനിയാവിൽ ഏറ്റവും ലഘുവായി ജീവിക്കുന്ന ആളുകൾ, ചെലവ് കുറഞ്ഞ് ജീവിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ നിനക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്നവരും അവരായിരിക്കും. കാരണം തന്റെ സഹോദരനെ സഹായിക്കുക എന്നതിൽ ആ മുത്തഖികളായിട്ടുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒരിക്കലും ദുനിയാവിലെ എന്തെങ്കിലും നേട്ടങ്ങളല്ല, മറിച്ച് അവർ പ്രതീക്ഷിക്കുന്നത് പരലോകത്തെ പുണ്യങ്ങളായതുകൊണ്ട് തന്നെ ദുനിയാവിൽ നിന്നൊന്നും കിട്ടണമെന്നവർ ആഗ്രഹിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ രൂപത്തിൽ ഒരു നല്ല ബന്ധം കൂട്ടുകെട്ട് സ്ഥാപിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ബന്ധം എത്രത്തോളം സുദൃഢമാകുമെന്ന് വെച്ചാൽ, സലഫുകൾ പറഞ്ഞതുപോലെ ഈ ബന്ധം, ദീനിയായിട്ടുള്ള ബന്ധം എത്രമാത്രം അവർ അടുപ്പിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ പരിധി ചില സലഫുകൾ പറഞ്ഞത് കാണാം. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ച്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട്, അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയ ഈ രണ്ട് വിഭാഗം ആളുകൾ, അവരുമായിട്ടുള്ള അവരുടെ ബന്ധത്തിന്റെ ഒരു വലിപ്പം മനസ്സിലാക്കാൻ ഈ പറഞ്ഞിട്ടുള്ള വാചകം നമ്മൾക്ക് സഹായകമാകും. ഉബൈദ് ഇബ്നുൽ വലീദ് റഹിമഹുള്ള പറഞ്ഞു, ഖാല ലന അബൂ ജഅഫരിൻ മുഹമ്മദ് ഇബ്നു അലി അൽ ബാഖിർ റഹിമഹുമുള്ള, മുഹമ്മദ് ഇബ്നു അലി അൽ ബാഖിർ റഹിമഹുള്ള ഞങ്ങളോട് പറഞ്ഞു, അദ്ദേഹം ഞങ്ങളോട് ചോദിക്കാൻ, അയുദ്ഖിലു അഹദുക്കും യദഹു ഫി കുമ്മി സാഹിബിഹി ഫയഖുദു മാ യുരീദ്, നിങ്ങളിലൊരുത്തൻ തന്റെ സഹോദരന്റെ പോക്കറ്റിലേക്ക് കൈയിട്ടിട്ട് നിങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നത് ആ പോക്കറ്റിൽ നിന്ന്, തന്റെ സഹോദരന്റെ പോക്കറ്റിൽ നിന്ന് എടുക്കുമോ എന്ന് ചോദിച്ചു. ഒരുത്തൻ തന്റെ സഹോദരന്റെ പോക്കറ്റിൽ നിന്ന് അവൻ ഇഷ്ടപ്പെടുന്ന അവനാവശ്യമുള്ള കാര്യം തന്റെ സഹോദരിൽ നിന്ന് എടുക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ തന്റെ സഹോദരന്റെ പോക്കറ്റിൽ നിന്ന് അവനാവശ്യമുള്ളത് കൈയിട്ടെടുക്കാൻ മാത്രമുള്ള ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, അങ്ങനൊന്നും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് മുഹമ്മദ് ഇബ്നു അലി അൽ ബാഖി റഹിമഹുള്ള പറഞ്ഞു, ഫലസ്തും ബി ഇഖ്വാനിൻ കമാ തസ്ഉമൂൻ, നിങ്ങൾ വാദിക്കുന്നത് പോലെ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള സഹോദരങ്ങളല്ല എന്ന് പറഞ്ഞാൽ എന്താ, അത്രമേൽ ബന്ധം, തന്റെ സഹോദരന്റെ പോക്കറ്റിൽ നിന്ന് കൈയിട്ടെടുക്കാൻ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്താ, അത്രയേറെ ബന്ധമാണ്, ആ ബന്ധം അത്രമേൽ ശക്തമാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് തന്റെ സഹോദരന്റെ പോക്കറ്റിൽ നിന്ന് അവന് അനുവാദമല്ലാതെ എടുക്കുന്ന കാര്യമല്ല പറഞ്ഞത്, എടുക്കുന്ന ആൾക്ക് അറിയാം അവന് പ്രശ്നമല്ല, ഇവൻ എടുക്കുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് അവന് തിരിച്ചും, അവനും അറിയാം എടുക്കുന്നത് മറ്റാൾക്ക് സന്തോഷമുള്ള കാര്യമായിരിക്കും. അത്രയും ബന്ധം, ആ രൂപത്തിലേക്കുള്ള ഒരു അത്രയും വലിയൊരു ബന്ധത്തിലേക്ക് എന്ത് ചെയ്യും? ഇസ്ലാമികമായ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ച ആളുകളുടെ ബന്ധം എത്തും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വാചകങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. നമ്മളുടെ കൂട്ടത്തിൽ ഏറ്റവും ദീനിയായി ജീവിക്കുന്നയാളായിരിക്കണം നമ്മുടെ അടുത്ത സുഹൃത്ത്. നമ്മുടെ അടുത്ത സുഹൃത്ത് നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ചാലും ഒരുപാട് അനുഭവങ്ങൾ അതിന് സാക്ഷിയാണ്. നമ്മുടെ ദീനി രംഗത്തേക്ക് ചില ദാവത്തുകൾ കേട്ട് വന്നു, പക്ഷേ അവരുടെ വൃത്തികെട്ട പഴയ ബന്ധം അവർ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. ഏതാനും മാസങ്ങൾക്ക് ശേഷം വീണ്ടും അതിലേക്ക് തിരിച്ചുപോയി. ഒരുപാട് അനുഭവങ്ങളുണ്ട്. എനിക്ക് തന്നെ അങ്ങനെ വ്യക്തിപരമായി ചില സഹോദരങ്ങളെ പരിചയമുണ്ട്. വളരെ മോശപ്പെട്ട് ജീവിച്ചിരുന്ന ആളുകൾ ഏറ്റവും നല്ല രൂപത്തിലേക്ക് മാറി, പക്ഷെ അവരുടെ പഴയ ബന്ധം ഉപേക്ഷിക്കാൻ അവർ തയ്യാറായില്ല. കാണുമ്പോൾ ഒന്ന് ചിരിക്കും, അതേപോലെ തന്നെ ആ ചിരി അവരുടെ കൂട്ടത്തിലുള്ള ഒരു ഇരുത്തമായി മാറി. അവരുടെ ചിരിക്കണ്ടെന്നല്ല, മറിച്ച് അത് പിന്നെ അവരുടെ കൂടെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ എത്തി. പിന്നീട് അവരുടെ ആ ഒരു റേഞ്ചിലേക്ക് തന്നെ അവർ തിരിച്ചുപോയി. അത് തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ നന്നാകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ മാറ്റമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കൂട്ടുകെട്ട് നമ്മൾ ക്രമപ്പെടുത്തിയേ പറ്റൂ. മനുഷ്യന്മാരാണ്, വിവിധ കുടുംബത്തിൽ നിന്ന് സാഹചര്യത്തിൽ നിന്ന് കുട്ടികളൊക്കെ ഉണ്ടാകും. കുട്ടികളെ കാര്യം എടുക്കുകയാണെങ്കിൽ ചില ദുസ്വഭാവങ്ങൾ പഠിച്ചു വച്ചിട്ടുണ്ടാകും. അതിന് അത്രമാത്രം സൗകര്യം ഇവിടെ ഇല്ല എങ്കിലും അതിന്റെ ഒരു ചെറിയ അളവിലൊക്കെ ചിലപ്പോൾ ഇവിടെയും സൗകര്യം ഉണ്ടാകും, സൗകര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കൂട്ടുകെട്ട് അത് അവനെ പോലെ തന്നെ അത് ആഗ്രഹിക്കുന്ന ഒരുത്തൻ, അല്ലെങ്കിൽ കുറച്ച് സംസാരിച്ചാൽ അവന് എന്റെ വഴിക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കി അങ്ങനെ അതിൽ പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾ, ഇതൊക്കെ ഉണ്ടാകും. അതൊന്നും ഇവിടെ നിരീക്ഷിക്കുന്ന അധ്യാപകന്മാർക്കോ അല്ലെങ്കിൽ ഇവിടെയുള്ള വാർഡന്മാർക്കോ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കാണ് അറിയാം ഓരോരുത്തരുടെ സ്വഭാവം. ഒപ്പോ കുറച്ചു നേരം ഇരുന്നാൽ തന്നെ മനസ്സിലാവും. അങ്ങനെയുള്ള കൂട്ടുകെട്ട് നമ്മൾ പാടെ ഒഴിവാക്കണം. നമ്മൾ നമ്മുടെ സ്കൂൾ ജീവിതകാലത്ത് പഠിച്ചു വെച്ച തരികടകളും വൃത്തികേടുകളൊക്കെ ഇവിടെ പറ്റുക എന്നുള്ളത് ശരിയല്ല. അതൊക്കെ നമ്മൾ മറന്നു ഒഴിവാക്കണം. ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും, പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ എത്തിപ്പെട്ടു എന്നുള്ള വലിയ ഒരു മഹത്തായ അള്ളാഹുവിന്റെ തൗഫീഖിന് ശുക്ർ ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ പിന്നീട് അത്തരം ബന്ധമുള്ള അല്ലെങ്കിൽ അത്തരം സ്വഭാവമുള്ള ആളുകളെ നമ്മൾ പാടെ മാറ്റി ഒഴിവാക്കണം. അവരുമായി കൂട്ടുകെട്ട് സ്ഥാപിക്കാൻ ഒരു നൽകും പാടില്ല. നല്ല കൂട്ടുകാർ, നല്ല സ്വഭാവമുള്ള ദീനുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമുക്ക് മനസ്സിലാവും നമ്മളത് ആഗ്രഹിച്ച് ആരാണ് നല്ല ഒരു കൂട്ടുകെട്ടിന് പറ്റിയ ആള് എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്കതിനുള്ള ആളെ കിട്ടും, ഉറപ്പാണ്. അത് മറ്റു നമ്മൾ വേറെ ഏതെങ്കിലും ആർട്സ് കോളേജിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ പോയാൽ ഇങ്ങനത്തെ ആളുകളെ വളരെ വിരളെ കാണാൻ പറ്റുള്ളൂ. അപ്പോ നമ്മളത് ശരിക്കും മനസ്സിലാക്കി അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് പറ്റണം. വൃത്തികെട്ട നമ്മളൊക്കെ പഠിച്ചു വെച്ച ഒരുപാട് തെറ്റുകൾ ഉണ്ടാകും. അതേ സ്വഭാവമുള്ള ആളുകളുമായി നമ്മൾ കൂടിച്ചേർന്നാൽ ആ തെറ്റുകൾ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് ഷെയ്ത്താൻ കൊണ്ടുവരും. പിന്നീട് നമ്മൾ ഈ രണ്ടുപേരും മനുഷ്യ പിശാചികളായി മാറി പിന്നീട് അതിന്റെ സ്വാധീനം മറ്റു കുട്ടികളിലേക്ക് വരുന്ന അവസ്ഥയ്ക്ക് ഉണ്ടാകും. അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ആ ബന്ധം, വൃത്തികെട്ട ബന്ധം നിലനിർത്തിക്കൊണ്ട് ഒരിക്കലും നമ്മൾക്ക് നമ്മുടെ ദീനിയായ നിലവാരം ഉയർത്തുക സാധ്യമേ അല്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പം എത്ര എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ പരസ്പരം ചിലപ്പോൾ നമ്മുടെ പല കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ടാകും. നമ്മൾ സ്കൂളിൽ പഠിച്ച പല കാര്യങ്ങളും അത് തെറ്റാണ്, അങ്ങനെ ഷെയർ ചെയ്യാൻ പാടില്ല. എങ്കിലും കുറച്ചൊക്കെ ഒരു അഞ്ചാറ് മാസത്തെ ബന്ധം കൊണ്ടൊക്കെ പരസ്പരം പങ്കുവച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മൾ കൂടുതൽ അടുത്തിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് ആ ബന്ധം മുറിച്ച് ഏറ്റവും നല്ല ബന്ധത്തിലേക്ക് മാറാൻ അങ്ങനെയുള്ള ആളുകളുണ്ട്. അവർ പരസ്പരം ഒരു ധാരണയിലെത്തി ഒരു നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യണം, തയ്യാറാകണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സ്ത്രീകളുടെ ഭാഗത്തും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സ്ത്രീകൾ, പെൺകുട്ടികളാണെങ്കിലും വലിയ ആളുകളാണ്, നമ്മളൊക്കെ പുരുഷന്മാർ എല്ലാ ആളുകളും ഇങ്ങനെ ഒരു നല്ല ബന്ധം നമ്മൾക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ, നല്ല കൂട്ടുകെട്ട് ഇതിന് നമുക്ക് തൗഫീഖ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ, നേരത്തെ അബ്ദുറഹ്മാൻ അസ്സഅദി റഹ്മഹുള്ള പറഞ്ഞതുപോലെ അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് എന്നല്ല പറഞ്ഞു. അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്തരമായ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയ കാര്യമല്ല. അങ്ങനെയുള്ള വലിയ ബന്ധം, അങ്ങനെയുള്ള നല്ല കൂട്ടുകെട്ട് നമ്മൾക്ക് സ്ഥാപിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ 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 ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും വന്ന തെറ്റുകൾ അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി മഗ്ഫിറത്തിനെ ചോദിച്ച് അള്ളാഹു നല്ല ഗുഫ്രാൻ നമ്മൾ നേടിയെടുക്കണം. അള്ളാഹു തൗബ സ്വീകരിക്കുന്ന തവ്വാബാണ്, അള്ളാഹു പുറത്തുവരുന്ന ഗഫാറാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് ചോദിച്ച് ചെയ്ത തെറ്റുകൾ, രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ചെയ്ത എല്ലാ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നമ്മൾ അള്ളാഹുവിനോട് ഏറ്റുപറയണം. അതാണ് നമ്മൾ ശുദ്ധിയാകാൻ, നമ്മുടെ മനസ്സ് നന്നാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. ഏറ്റവും ഒരു അടിമ അള്ളാഹുവിനോട് റബ്ബിനോട് അടുത്ത സന്ദർഭം സുജൂദാണ്. അതുകൊണ്ട് നിങ്ങൾ ഫഅക്സിറു ഫീഹി അദ്ദുആ, നിങ്ങൾ ആ സമയത്ത് ദുആ വർദ്ധിപ്പിക്കണം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ പ്രാർത്ഥിച്ചിരുന്നതായ ഒരു ദുആ നമ്മൾ ഇൻഷാല്ലാഹ് ഇന്ന് പഠിക്കുന്നുണ്ട്. വളരെ ചെറിയ ഒരു പ്രാർത്ഥനയാണ്, അർത്ഥവത്തായ പ്രാർത്ഥന. നമ്മളൊരു പക്ഷേ ഇത് പഠിച്ചിട്ടുണ്ടാകും, പഠിക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഒരു അഞ്ചു മിനിറ്റ് ഇരുന്നാൽ പഠിക്കാത്ത ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്ന അവിടെ സ്ത്രീകളെ മാറ്റി കൊടുക്കണം. ഒന്ന് കൊടുത്താടാ, ഒന്ന് വിതരണം ചെയ്ത. അല്ലാഹു മഗ്ഫിർലി ദംബി കുല്ലഹു ദിഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിർറഹു. അല്ലാഹു മഗ്ഫിർലി ദംബി കുല്ലഹു, അല്ലാഹു എന്റെ എല്ലാ പാപവും നീ പുറത്തുതരണേ. അല്ലാഹു മഗ്ഫിർലി ദംബി കുല്ലഹു, എല്ലാ തെറ്റും നീ പുറത്തുതരണേ. ദിഖഹു വജില്ലഹു, ദിഖഹു വജില്ലഹു എന്ന് പറഞ്ഞാൽ ഇമാം നബവി റഹിമഹുള്ള വിശദീകരിച്ചു, ഖലീലഹു വകസീറഹു, അത് കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും. ഞാൻ അർത്ഥം ചെയ്തിട്ടുണ്ട്, കുറച്ചുള്ള തെറ്റാണെങ്കിലും കൂടുതൽ ചെയ്ത തെറ്റാണെങ്കിലും, ചില തെറ്റുകൾ നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ടാകും, അതിനെ നമ്മൾ കൂടുതൽ ചെയ്തിട്ടുണ്ടാകും, എന്താണെങ്കിലും അത് പുറത്തുതരണം. അവ്വലഹു ആഖിറഹു, നമ്മുടെ ജീവിതത്തിൽ ആദ്യം സംഭവിച്ച തെറ്റ്, അവസാനം സംഭവിച്ച തെറ്റ് ഒക്കെ അള്ളാഹു നീ എനിക്ക് പുറത്തുതരണം. വഅലാനിയതഹു വസിർറഹു, രഹസ്യ ജീവിതത്തിൽ ചെയ്തതും പരസ്യ ജീവിതത്തിൽ ചെയ്തതും. അല്ലാഹു മഗ്ഫിർലി ദംബി കുല്ലഹു ദിഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിർറഹു. പഠിച്ചൂടെ? അല്ലാഹു മഗ്ഫിർലി ദംബി കുല്ലഹു ദിഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിർറഹു. അർത്ഥം നമ്മുടെ മനസ്സിൽ കരുതി തന്നെ പ്രാർത്ഥിക്കുക. അല്ലാഹു മഗ്ഫിർലി ദംബി കുല്ലഹു, അള്ളാഹു എനിക്ക് നീ പുറത്തുതരണം. ദംബി എന്റെ തെറ്റ്, കുല്ലഹു എല്ലാ തെറ്റും, ദിഖഹു അതിൽ കുറച്ചാണെങ്കിലും, വജില്ലഹു അത് കൂടുതലാണെങ്കിലും, അതിൽ കൂടുതലായ തെറ്റും കുറച്ചുള്ള തെറ്റും. അവ്വലഹു ആഖിറഹു, ആദ്യം ചെയ്ത തെറ്റും അവസാനം ചെയ്ത്, നമ്മളൊക്കെ ചെയ്ത ആദ്യത്തെ തെറ്റ് ഏതാ നമുക്ക് ഓർമ്മണ്ടോ? എല്ലാ അള്ളാഹു പുറത്തുതരണം. വഅലാനിയതഹു വസിർറഹു, വഅലാനിയതഹു പരസ്യ ജീവിതത്തിൽ ചെയ്ത തെറ്റ്, വസിർറഹു രഹസ്യ ജീവിതത്തിൽ ചെയ്ത തെറ്റ്, എല്ലാം അള്ളാഹുവെ പുറത്തു തരണമേ എന്നാണ് സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഈ പ്രാർത്ഥന നമ്മൾ സുജൂദിൽ വർദ്ധിപ്പിക്കുക. ഇനി അല്ലാത്ത സന്ദർഭങ്ങളിലും ഒരു മുത്തലഖായ ദുആ എന്ന നിലയ്ക്ക് അങ്ങനെയും നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പൊതുവായ പ്രാർത്ഥനകളിലൊക്കെ ഇത് നമുക്ക് ഉൾപ്പെടുത്താം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രഹസ്യ ജീവിതം അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിലാക്കുമാറാകട്ടെ. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അള്ളാഹു തആല നമ്മൾ തമ്മിലുള്ള സ്നേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു സ്നേഹമാക്കി, അത്തരത്തിലുള്ള സ്നേഹമാക്കി, അത്തരം അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്ന, അൽ മുതഹബ്ബുന ഫില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുന്ന, മഹബ്ബത്ത് ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين الحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.